അധ്യായം 47 ശുശ്രൂഷ. വിശുദ്ധ മത്തായി 17:9 മുതൽ 21 വരെ, മർക്കോസ് 9:9 മുതൽ 29 വരെ, ലൂക്കോസ് 9:37 തൊട്ട് 45 വരെ. യേശുവും ശിഷ്യന്മാരും രാത്രി മുഴുവനും മലയിൽ ചിലവഴിച്ചു. സൂര്യൻ ഉദിച്ചപ്പോൾ അവർ താഴ്വാരത്തിലേക്ക് ഇറങ്ങി. ചിന്തയിലാണ്ടിരുന്ന ശിഷ്യന്മാർ നിശബ്ദരും സ്വർഗീയ ദർശനത്തിൻ്റെ സ്മരണയിൽ മുഴുകിയവരുമായിരുന്നു. പത്രോസിന് പോലും ഒന്നും പറവാനുണ്ടായിരുന്നില്ല. സ്വർഗീയ പ്രകാശത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതും ദൈവപുത്രൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതുമായ വിശുദ്ധ സ്ഥലത്ത് താമസിക്കുവാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ധാരാളം വേല ചെയ്തു തീർക്കുവാനുണ്ടായിരുന്നു. യേശുവിനോടുകൂടെ മലമുകളിലേക്ക് പോകാതിരുന്ന ശിഷ്യന്മാരുടെ സമീപം ഒരു വലിയ പുരുഷാരം യേശുവിനെ കാത്തിരുന്നു. യേശു മലയടി വാരത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന 3 ശിഷ്യന്മാരോട് മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുതെന്ന് കൽപ്പിച്ചു. ശിഷ്യന്മാർക്ക് നൽകിയ ദർശനം പുറത്തു പറയുവാനുള്ളതല്ലായിരുന്നു, അത് അവർ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് ആയിരുന്നു. ജനത്തോട് അത് വെളിപ്പെടുത്തിയാൽ അതിനെ പരിഹസിക്കുകയോ അഥവാ അതിൽ അത്ഭുതപ്പെട്ട് നിഷ്ക്രിയത്വത്തിൽ കഴിയുകയോ ചെയ്യുമായിരുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും വരെ മറ്റേ 9 അപ്പോസ്തലന്മാരും അതിൻ്റെ പ്രാധാന്യം ഗ്രഹിക്കുകയില്ലായിരുന്നു. കർത്താവിനോട് കൂടുതൽ അടുത്തിടപെട്ട 3 ശിഷ്യന്മാർ പോലും ഗ്രഹണ ശക്തിയിലെ വളരെ പിമ്പിലായിരുന്നു. തനിക്ക് സംഭവിക്കുവാൻ പോകുന്നതിനെക്കുറിച്ച് വളരെ വിശദമായി യേശു പറഞ്ഞിട്ടും മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക എന്നാൽ എന്താണെന്ന് അവർ തമ്മിൽ ചോദിച്ചു. അതിനെപ്പറ്റി മനസ്സിലാക്കുവാനായി യേശുവിനോട് അവർ ഒന്നും ചോദിച്ചുമില്ല. ഭാവിയെ സംബന്ധിച്ച ക്രിസ്തുവിൻ്റെ പ്രസ്താവനകൾ ശിഷ്യരെ ദുഃഖിതരാക്കി. ഒരിക്കലും സംഭവിക്കരുത് എന്ന് അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചോദ്യവും അവർക്കില്ലായിരുന്നു. മലയുടെ അടിവാരത്തിൽ കാത്തു നിന്നവർ യേശുവിനെ കണ്ടപ്പോൾ സന്തോഷത്തോടും ഭയഭക്തിയോടും കൂടെ എതിരേറ്റ് നിന്നു. എങ്കിലും അവർ ഉത്കണ്ഠാവുലരായിരുന്നുവെന്ന് യേശുവിൻ്റെ സൂക്ഷ്മനയനങ്ങൾ കണ്ടുപിടിച്ചു. ശിഷ്യന്മാരുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവരുടെ അസ്വസ്ഥത്തിന് കാരണം ഒരു സംഭവം അവിടെ ഉണ്ടായി. ശിഷ്യന്മാർ യേശുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഊമനായ ഒരു ആത്മാവ് ബാധിച്ച് കഷ്ടതയിലായ ഒരു മകനെയും കൊണ്ട് ഒരു പിതാവ് സൗഖ്യം പ്രാപിക്കുവാനായി ശിഷ്യന്മാരുടെ അടുത്തു ചെന്നു. 12 പേരെ സുവിശേഷ ഘോഷണത്തിന് ഗലീലയിലേക്ക് അയച്ചപ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കാനുള്ള അധികാരം അവർക്ക് നൽകിയിരുന്നു. അവർ വിശ്വാസമുള്ളവരായിരുന്നപ്പോൾ അശുദ്ധാത്മാക്കൾ അവരുടെ വാക്ക് കേട്ട് അനുസരിച്ചു. എന്നാൽ ഈ സന്ദർഭത്തിൽ അശുദ്ധാത്മാവ് അവരുടെ ആജ്ഞയെ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല അവരെ പരിഹസിക്കുകയും ചെയ്തു. തങ്ങൾ എന്തുകൊണ്ട് പരിചിതരായി എന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കിയില്ല. തങ്ങൾക്കുണ്ടായ പരാജയം തങ്ങൾക്കും ഗുരുവിനും അപമാനം വരുത്തുന്ന ഒന്നാണെന്ന് അവർക്ക് ബോധ്യമായി. ഈ സന്ദർഭത്തെ ശരിക്കും മുതലെടുത്തുകൊണ്ട് ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ശാസ്ത്രിമാർ ശിഷ്യന്മാരെ പരിഹസിച്ചു. അവർ ചോദ്യങ്ങൾ ഉന്നയിച്ച് ശിഷ്യന്മാരെ വിഷമിപ്പിച്ചു. ശാസ്ത്രിമാർ ക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും വഞ്ചകരെന്ന് അപഹസിച്ചു. ശിഷ്യന്മാർക്കോ ക്രിസ്തുവിന് പോലുമോ കീഴടക്കുവാൻ പാടില്ലാത്ത ഒരു ദുരാത്മാവാണ് ആ യുവാവിൽ കുടികൊണ്ടിരിക്കുന്നതെന്ന് ശാസ്ത്രിമാർ പറഞ്ഞു. ജനവും ശാസ്ത്രിമാരുടെ വാക്കുകളിൽ കുടുങ്ങിപ്പോയി. അവരും ശിഷ്യന്മാരെ പരിഹസിച്ചു. വളരെ വേഗത്തിൽ കുറ്റപ്പെടുത്തലുകൾ അവസാനിച്ചു. യേശു 3 ശിഷ്യന്മാരും ജനത്തിനിടയിലേക്ക് വരികയായിരുന്നു. അസംതൃപ്തി നിറഞ്ഞ മുഖങ്ങളോടെ ജനം അവരെ നോക്കി. സ്വർഗീയ പ്രഭയിൽ കഴിഞ്ഞിരുന്ന കർത്താവിൽ നിന്നും ശിഷ്യന്മാരിൽ നിന്നും അതിൻ്റെ ശോഭ പൂർണ്ണമായി മാഞ്ഞുപോയിരുന്നില്ല. കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകാശം അവരുടെ മുഖങ്ങളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ശാസ്ത്രിമാർ ഭയത്തോടെ പിമ്പോട്ട് മാറി. ജനം യേശുവിനെ സ്വാഗതം ചെയ്തു. അവിടെ സംഭവിച്ചതെല്ലാം മനസ്സിലാക്കിയ ഒരാളെപ്പോലെ യേശു ആ പോരാട്ടം നടന്ന രംഗത്തേക്ക് വന്നു. ശാസ്ത്രിമാരിൽ നോട്ടം ഉറപ്പിച്ചുകൊണ്ട് യേശു ചോദിച്ചു, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത്? കുറച്ച് സമയത്തിന് മുമ്പ് തീക്ഷ്ണമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിരുന്നവർ നിശബ്ദരായി. ജനക്കൂട്ടത്തിനിടയിലും നിശബ്ദത വ്യാപിച്ചു. ഭൂതം ബാധിച്ച ആ യുവാവിൻ്റെ ദുഃഖിതനായ പിതാവ് ജനക്കൂട്ടത്തിനിടയിൽ കൂടെ മുമ്പോട്ട് വന്നു. യേശുവിൻ്റെ പാദത്തിൽ വീണ് തൻ്റെ സങ്കടം ബോധിപ്പിച്ചു. ഗുരോ, അയാൾ പറഞ്ഞു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല. യേശു ചുറ്റും നോക്കി. അത്ഭുതാശ്ചര്യങ്ങളോടെ നിന്ന ജനക്കൂട്ടം, പരിഹസിക്കുവാനും കുറ്റപ്പെടുത്തുവാനും വന്നിരിക്കുന്ന ശാസ്ത്രിമാർ, മനസ്സ് കലങ്ങിയ യേശുവിൻ്റെ ശിഷ്യന്മാർ, ഇങ്ങനെയുള്ള ഒരു കൂട്ടം അവിടെ നിന്നിരുന്നു. അവരുടെ ഹൃദയത്തിലെയും അവിശ്വാസത്തെ വായിക്കുവാൻ യേശുവിനെ കഴിഞ്ഞു. ദുഃഖം കലർന്ന ശബ്ദത്തോടെ യേശു പറഞ്ഞു, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളെ പൊറുക്കും. പിന്നീട് ദുഃഖിതനായ പിതാവിനോട് തിരിഞ്ഞ് യേശു പറഞ്ഞു, നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക. ആ പിതാവ് ആ കുട്ടിയെ യേശുവിൻ്റെ അരികിൽ കൊണ്ടിരുന്നു. രക്ഷകൻ്റെ കണ്ണുകൾ ആ യുവാവിൻ്റെ മേൽ പതിച്ചപ്പോൾ ദുരാത്മാവ് അവനെ നിലത്ത് തള്ളിയിട്ടു. അവൻ വേദനയാൽ പുളഞ്ഞു. നിലയും പതയും പുറത്തേക്ക് തള്ളി അവൻ നിലത്ത് വീണ് ഉരുണ്ടു. ഭയം പുറപ്പെടുവിക്കുന്ന അവൻ്റെ നിലവിളി അന്തരീക്ഷത്തിൽ മാറ്റുലി കൊണ്ടു. ജീവൻ്റെ നായകനും അന്ധകാരശക്തിയും തമ്മിൽ കടുത്ത പോരാട്ടം നടന്നു. ബദ്ധന്മാർക്ക് വിടുതലും പ്രസംഗിപ്പാൻ പീഡിതന്മാരെ വിടുവിച്ച ഐക്യുവന്നതിനുള്ളതായ തൻ്റെ ദൗത്യത്തിൻ്റെ നിറവേറ്റിലായിരുന്നു ക്രിസ്തുവും. തൻ്റെ ഇരയെ തൻ്റെ അധികാരത്തിന് കീഴിൽ നിർത്തുവാൻ സാത്താനും തീരുമാനിച്ചു. അങ്ങനെ അവർ നിലകൊണ്ടു. സ്വർഗീയ ദൂതന്മാരും അന്ധകാരശക്തികളായ ദുഷ്ടാത്മസേനകളും ഈ പോരാട്ടം കാണുവാൻ മനുഷ്യർക്ക് അദൃശ്യരായി അണിനിരന്നു. കുറച്ച് സമയത്തേക്ക് തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ ദുരാത്മാവിനെ യേശു അനുവദിച്ചു. വിടുതലിൻ്റെ പ്രാധാന്യം കാഴ്ചക്കാർ മനസ്സിലാക്കുന്നതിന് അത് ആവശ്യമായിരുന്നു. പുരുഷാരം നിർനിമേഷരായി നിലനിന്നു. ആ യുവാവിൻ്റെ പിതാവ് ഉത്കണ്ഠയോടെ കാത്തുനിന്നു. ആ പിതാവിനോട് യേശു ചോദിച്ചു, ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി? അനേക നാളുകളായി. വ്യഥയുടെ നീർച്ചുഴിയിൽ കഴിഞ്ഞിരുന്ന ആ പിതാവ് ആ കഥനകഥ വിവരിച്ചു. ഒടുവിൽ അവൻ യാചിച്ചു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ? ക്രിസ്തുവിൻ്റെ ശക്തിയിൽ ആ പിതാവ് അപ്പോഴും അവിശ്വാസം പ്രകടിപ്പിച്ചു. യേശു പറഞ്ഞു, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ? വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ക്രിസ്തുവിൻ്റെ ശക്തിക്ക് ഒരു കുറവുമില്ല. ആ പിതാവിൻ്റെ വിശ്വാസത്തിന്മേലായിരുന്നു മകൻ്റെ സൗഖ്യം ആശ്രയിച്ചിരുന്നത്. ആ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ കൃപയ്ക്കായി കേണു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. കഷ്ടത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യുവാവിലേക്ക് തിരിഞ്ഞ് യേശു പറഞ്ഞു, ഊമനും ചികിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോകും, ഇനിയും അവനിൽ കടക്കരുത് എന്ന് ഞാൻ കൽപ്പിക്കുന്നു. അവിടെ ഒരു നിലവിളി കേട്ടു, വേദനയോടുകൂടിയ നിലവിളി. പിശാച് ആ യുവാവിനെ വിട്ടുപോകുന്ന അവസരത്തിൽ അവൻ്റെ ജീവനെ അവനിൽ നിന്ന് ചീന്തിയെറിയുവാൻ ശ്രമിച്ചു. അവൻ നിശ്ചലനായി കിടന്നു. അവൻ്റെ കിടപ്പ് കണ്ടവർ അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. എന്നാൽ യേശു അവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് പൂർണ്ണ സുഖം പ്രാപിച്ചവനായി അവനെ പിതാവിനെ ഏൽപ്പിച്ചു. ആ പിതാവും പുത്രനും തങ്ങൾക്ക് വിടുതൽ നൽകി കർത്താവിനെ സ്തുതിച്ചു. എല്ലാവരും ദൈവത്തിൻ്റെ മഹിമ കണ്ടു. വിസ്മയിച്ചപ്പോൾ ശാസ്ത്രിമാർ ലജ്ജിച്ച് അവിടം വിട്ട് കടന്നുപോയി. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. പാപഭാരത്താൽ കഴിയുന്ന എത്രയോ പേർ ആ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന യേശുവിൻ്റെ ഉത്തരം എപ്പോഴും ഇതാണ്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വാസമാണ് നമ്മെ സ്വർഗവുമായി ബന്ധപ്പെടുത്തുകയും അന്ധകാര ശക്തികളോട് പോരാടുവാന് പ്രാപ്തരാക്കുകയും ചെയ്യുന്നത്. എല്ലാ പാപ സ്വഭാവങ്ങളെയും കീഴ്പ്പെടുത്തുവാനും പരീക്ഷകളെ എതിർത്ത് നിൽപ്പാനുള്ളതായ കഴിവ് ക്രിസ്തുവിലൂടെ ദൈവം നൽകിയിരിക്കുന്നു. തങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്ന് കരുതി അനേകർ ക്രിസ്തുവിലേക്ക് വരുന്നില്ല. തങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ തന്നെ അവർ യേശുവിൻ്റെ സന്നിധിയിലെ കടന്നു വരട്ടെ. തങ്ങളിലേക്ക് നോട്ടം അയക്കാതെ ക്രിസ്തുവിലേക്ക് മാത്രം നോട്ടം അയക്കട്ടെ. രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്ത കർത്താവ് ഇന്നും രക്ഷിപ്പാൻ ശക്തനാണ്. വിശ്വാസം ദൈവത്തിൻ്റെ വചനത്തിൽ വരുന്നു. വചനത്തിൽ കൂടെയുമാണ് അത് സംഭവിക്കുന്നത്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. യോഹന്നാൻ 6:37 എന്ന യേശുവിൻ്റെ വാഗ്ദത്തം മുറുകെ പിടിച്ചു കൊള്ളുക. കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ പാദാന്തികത്തിൽ വീഴാം. ഇപ്രകാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നശിച്ചു പോകുവാൻ സാധ്യമല്ല, ഒരിക്കലും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3 ശിഷ്യന്മാർക്ക് 2 വലിയ അനുഭവങ്ങളുണ്ടായി. 1 സ്വർഗീയ തേജസ് നേരിട്ട് കണ്ടു. 2 സഹപ്രവർത്തകർക്കുണ്ടായ പരാജയത്തിൻ്റെ അപമാനങ്ങൾ തങ്ങൾ കൂടി വഹിച്ചു. ക്രിസ്തുവിൻ്റെ മഹത്വം ദൈവസ്വരൂപത്തിലാകുന്നത് അവരുടെ കണ്ണുകൾക്ക് അനുഭവവേദ്യമായി. അതുപോലെ മനുഷ്യൻ അധപ്പതിച്ച് സാത്താൻ്റെ സ്വരൂപത്തിലായ കാഴ്ചയും അവർ കണ്ടു. മരുരൂപമലയിൽ വെച്ച് സ്വർഗീയന്മാരുമായി സംഭാഷിച്ച ശേഷം യേശു മലയുടെ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്നു. വേദന നിറഞ്ഞ ആ രംഗത്തേക്കായിരുന്നു. ഒരുത്തർക്കും ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ പല്ലിഞ്ഞരിച്ച് മുഖം വികൃത സ്വഭാവത്തിലും ആക്കി വേദനയിൽ പുളയുന്ന പിശാചു ബാധിതൻ്റെ സമീപത്തേക്ക് യേശു നടന്നെടുക്കുന്നത് ശിഷ്യന്മാർ കണ്ടു. കുറച്ച് സമയത്തെ മുമ്പ് സ്വർഗീയ അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന കർത്താവ് ഇപ്പോൾ പൈശാചിക ശക്തിക്ക് അടിമയായി തീർന്ന ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതിനായി താഴേക്ക് വന്നിരിക്കുന്നു. യേശു കുനിഞ്ഞ് അവനെ തൊട്ടു. മണ്ണിൽ കിടന്നുരുണ്ട ആ യുവാവിനെ പൂർണ്ണാരോഗ്യവാനായി അവൻ്റെ പിതാവിനെ ഏൽപ്പിച്ചു. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് ഒരു മാതൃകാപാഠമായിരുന്നു ഈ സംഭവം. നഷ്ടപ്പെട്ടവരെ രക്ഷിപ്പാൻ സ്വർഗീയ മഹിമ വെടിഞ്ഞ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് എത്താനിറങ്ങി. ശിഷ്യന്മാരുടെ ദൗത്യവും ഇതുതന്നെയാണ്. ആത്മീയ പ്രകാശധോരണയിൽ മുഴുകി മലകളിൽ മാത്രമല്ല ശിഷ്യന്മാർ അവരുടെ സമയം ചിലവഴിക്കേണ്ടിയിരുന്നത്. താഴ്വരയിലേക്ക് താണിറങ്ങി. ശിഷ്യന്മാരും രക്ഷയുടെ ദൂത പ്രസംഗിക്കേണ്ടവരാണ്. സാത്താൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവർ മോചനം പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവമക്കളുടെ ശബ്ദം കേൾപ്പാൻ കാത്തിരിക്കുന്നു. തങ്ങൾക്കുണ്ടായ കയ്പേറിയ പരാജയത്തെക്കുറിച്ച് 9 ശിഷ്യന്മാരും അപ്പോഴും ചിന്തിക്കുകയായിരുന്നു. യേശുവും അവരും തനിച്ചായപ്പോൾ അവർ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാത്തത് എന്ത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. ക്രിസ്തുവിനോടുള്ള ഈടാർന്ന ബന്ധത്തിൽ നിന്ന് തങ്ങളെ അകറ്റുവാൻ ഇടയാക്കിയ അവിശ്വാസവും തങ്ങളുടെ കർത്തവ്യത്തിൽ വരുത്തിയ ഉദാസീനതയുമായിരുന്നു അന്ധകാര ശക്തികളുമായുള്ള പോരാട്ടത്തിൽ ശിഷ്യന്മാർക്ക് പരാജയമടയുവാൻ കാരണമായി തീർന്നത്. തൻ്റെ മരണത്തെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ശിഷ്യന്മാരിൽ ദുഃഖവും ഉത്കണ്ഠയുമാണുള്ള വാക്കിയത്. മരുരൂപമലയിൽ യേശുവിനോട് കൂടെ പോകുവാൻ 3 പേരെ തിരഞ്ഞെടുത്തതും മറ്റ് 9 ശിഷ്യന്മാരിൽ അസൂയ ജനിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിന് പകരം നിരാശയിലും വ്യക്തിതാൽപ്പര്യങ്ങളിലും ശിഷ്യന്മാർ മുഴുകി. ഈ അന്ധകാരപൂർണമായ അവസ്ഥയിലാണ് അവർ സാത്താനുമായുള്ള പോരാട്ടത്തിന് ഒരുമ്പെട്ടത്. ഇപ്രകാരമുള്ള ഒരു പോരാട്ടത്തിൽ വിജയികളാവുന്നതിന് വ്യത്യസ്തമായ ഒരാത്മാവോടുകൂടിയായിരുന്നു അവർ വരേണ്ടിയിരുന്നത്. തീഷ്ണതയേറിയ പ്രാർത്ഥനയോടും ഉപദേശത്തോടും കൂടെ അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. കൂടാതെ ഹൃദയത്തെ വിനയപ്പെടുത്തേണ്ടിയിരുന്നു. സ്വയത്തെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടിയിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറയേണ്ടിയിരുന്നു. പരിശുദ്ധാത്മാ ശക്തി പ്രാപിക്കേണ്ടിയിരുന്നു. വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടുള്ള പോരാട്ടത്തിൽ മനുഷ്യർക്ക് പരിശുദ്ധാത്മശക്തി ലഭിക്കാനുള്ളത് ഏകമാർഗം വിശ്വാസത്തോടുകൂടിയ തീക്ഷ്ണമായ നിരന്തര പ്രാർത്ഥനയാണ്. ദൈവത്തിലുള്ള പൂർണ്ണാശ്രയവും ദൈവവേലയ്ക്ക് കലവറ കൂടാതെയുള്ള സമർപ്പണവുമാണ് യഥാർത്ഥ വിശ്വാസം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. കടുകുമണി വളരെ ചെറുതാണെങ്കിലും ഒരു വൻവൃക്ഷത്തിൻ്റെ വളർച്ചയിൽ കാണുന്ന അതേ ജീവിത തത്വമാണ് അതിൻ്റെ വളർച്ചയിലും കാണുന്നത്. ഒരു കടുകുമണി നടുമ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പ്രകൃതി ശക്തികളും അതിൻ്റെ ബീജാങ്കണത്തിന് സഹായിക്കുന്നു. അങ്ങനെ ബലിഷ്ഠമായ ഒരു ചെടിയായി അത് വളരുന്നു. ഇതുപോലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലും ദൈവം നിയമിച്ചിട്ടുള്ള എല്ലാ മാർഗങ്ങളിലും നിങ്ങൾ ആശ്രയിക്കും. ഇങ്ങനെ നിങ്ങളുടെ വിശ്വാസം ശക്തി പ്രാപിക്കുകയും സ്വർഗീയ ശക്തികളെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. സാത്താൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും എത്ര വലുതായി കാണപ്പെട്ടാലും വിശ്വാസത്തിൻ്റെ മുമ്പിൽ തോൽവിയടയും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല.